യേശു പഠിപ്പിച്ചത് എല്ലാം എന്ന പഠന പരമ്പര നാം തുടരുകയാണ്. മത്തായി 28:20 അടിസ്ഥാനമാക്കിയാണ് നാം ഇത് സംസാരിക്കുന്നത്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ലോകത്തിന്റെ അറ്റത്തോളം പോയി ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം സകല ജാതികളെയും ശിഷ്യന്മാരാക്കിക്കൊള്ളു. ഈ മഹാദൌത്യത്തിന്റെ തിരസ്കരിക്കപ്പെട്ട ഭാഗമെന്നാണ് ഞാൻ ഇതിനെ പറ്റി പറയുന്നത്. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നു, ഇത് നന്നായിരിക്കുമെന്ന് യേശു പഠിപ്പിച്ച എല്ലാ കാര്യവും എല്ലാ ഉപദേശങ്ങളിലൂടെ പോകുന്നത്. അങ്ങനെ നമുക്ക് ഈ മഹാദൌത്യം പൂർത്തീകരിക്കാനും അവന്റെ ഹൃദയത്തിന് ആഗ്രഹം നിറവേറ്റാനും ദൈവത്തിന്റെ ജനം എവിടെയായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് അവരെ കൊണ്ടുവരാൻ. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ചിന്തിച്ചത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായമാണ്. അവിടെ അതിന്റെ 3, 4, 5 നമ്മൾ ചിന്തിച്ചു. അവിടെ ശിഷ്യന്മാർക്ക് ഉണ്ടായിരിക്കേണ്ട 3 മനോഭാവങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു. ഓർത്തിരിക്കുക, അവൻ ഇത് ശിഷ്യന്മാരോടാണ് പറയുന്നത്. നമ്മളത് അതിന്റെ 1-ഉം 2-ഉം വാക്യങ്ങളിൽ വായിക്കുന്നു. നമ്മൾ ഇതും ഓർത്തിരിക്കണം, ഇവിടെ പറയുന്ന ഈ കാര്യങ്ങൾ ലോകം അംഗീകരിക്കുന്നതല്ല. ഈ ലോകത്തിലുള്ള ആളുകൾ അവർ ആത്മാവിലുള്ള കാര്യത്തെ അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത്, നിങ്ങളെ തന്നെ വിശ്വസിക്കുക, നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക. ഭൗതിക കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ അത് ശരിയാണ്, ബുദ്ധിയുടെ കാര്യത്തിൽ അത് ശരിയാണ്, അതുപോലെ മനുഷ്യന്റെ കഴിവുകളിൽ, ഒരു സെയിൽസ്മാനോ ഒരു കമ്പനിയുടെ നടത്തുന്നവനോ അങ്ങനെയുള്ള ആളുകൾക്ക്. എന്നാൽ ആത്മീയമായ കാര്യത്തിൽ അത് നേരെ തിരിച്ചാണ്. അവിടെ ആത്മാവിൽ ദരിദ്രനായ ഒരാളാണ് സ്വർഗരാജ്യം അവകാശമാക്കുന്നത്. തന്റെ പാപത്തെ ഓർത്ത് കരയുന്ന ഒരാൾക്കാണ് ആത്മീയമായ ശക്തി ലഭിക്കുന്നത്. അതുപോലെ സൗമ്യതയുള്ള ഒരാൾ, തന്റെ അവകാശത്തിനു വേണ്ടി മല്ലടിക്കാത്തവൻ, അവരാണ് ഭൂമിയെ അവകാശമാക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ. അവന്റെ ചിന്തകൾ ലോകം ചിന്തിക്കുന്നതിന് നേരെ എതിരാണ്. ഇവിടെ പറയുന്ന ഈ ശരിയായ മനോഭാവങ്ങൾ ഈ ലോകം അംഗീകരിക്കുന്നതല്ല, ശരിക്കു പറഞ്ഞാൽ അതിന് നേരെ എതിരാണ്. അതുകൊണ്ടാണ് ഗിരിപ്രഭാഷണത്തിന്റെ അവസാനത്തിൽ യേശു പറഞ്ഞു, ഞാൻ പറഞ്ഞ ഈ വഴി അത് വളരെ ഇടുങ്ങിയതാണ്, മത്തായി 7:14. അത് വളരെ കുറച്ചാളുകളെ കണ്ടെത്തുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ലക്ഷക്കണക്കിന് ആളുകൾ ഈ വഴിയിലേക്ക് വരുമെന്ന്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്വർഗത്തിൽ പോകണം, ഒരുപാട് ആളുകൾക്ക് പരിശുദ്ധാത്മാവിനെ വേണം. ദൈവരാജ്യത്തിലുള്ള ആളുകൾക്കുണ്ടായിരിക്കേണ്ട ഈ മനോഭാവം വളരെ കുറച്ച് ആളുകളെ സ്വീകരിക്കുന്നുള്ളൂ. നമുക്കിനി 6-ാം വാക്യം നോക്കാം. ഇവിടെ യേശു പറയുന്നു, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ഈ ലോകത്തിലുള്ള ആളുകൾ പല കാര്യങ്ങൾക്കാണ് വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നത്. ഈ ലോകത്തിലുള്ള ആളുകൾ വിശക്കുകയും ദാഹിക്കുന്ന കാര്യങ്ങളെ കാണുമ്പോൾ ഞാൻ ചിന്തിക്കുന്നു, മിക്ക ആളുകളും ദാഹിക്കുന്നത് പണം, സമ്പത്ത്, സുഖസൗകര്യങ്ങൾ, സുഖകരമായ ജീവിതം, വീടുകളും വസ്തുവകയും, സമൂഹത്തിന്റെ അംഗീകാരം, അവരുടെ ജോലിയിൽ വലിയ പദവികൾ, അവരുടെ കാഴ്ചയിൽ മനോഹരമായിരിക്കുക, ഇതിലൂടെയെല്ലാം അവർക്ക് ബഹുമാനവും സുഖങ്ങളും ഈ ലോകത്തിലെ സൗകര്യങ്ങളും അവർക്ക് വേണം. ക്രിസ്ത്യാനികൾക്ക് പോലും, വീണ്ടും ജനിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ പോലും അന്വേഷിക്കുന്നത് ഈ കാര്യങ്ങളാണ്. ഒരു ദൈവഭക്തിയുള്ള ജീവിതത്തിനായി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ, പാപത്തെ ജയിക്കാനുള്ള വിശപ്പും ദാഹവും അത് വളരെ അപൂർവമായിട്ട് കാണുന്നുള്ളൂ. അതാണ് യേശു പറഞ്ഞത്, കുറച്ചാളുകളെ ഈ ജീവന്റെ വഴി കണ്ടെത്തത്തുള്ളൂ എന്ന്. എനിക്ക് അത്ഭുതമില്ല, പൂർണ്ണവിശുദ്ധിയോടെ ജീവിക്കുക എന്നുള്ള സന്ദേശത്തിൽ ആളുകൾക്ക് താല്പര്യമില്ലാതിരിക്കുന്നതിൽ, എനിക്ക് അത്ഭുതമില്ല, ഇങ്ങനെ ഒരു ജീവിതം സാധ്യമല്ല എന്ന് ആളുകൾ പറയുന്നതിലും, ഈ നിലവാരത്തിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് യേശുവിന്റെ ഗിരിപ്രഭാഷണത്തെക്കുറിച്ച് പറയുന്നതിലും എനിക്ക് അത്ഭുതമില്ല. ഇതുതന്നെയാണ് ഒരു ലോകപ്രകാരമുള്ള ക്രിസ്ത്യാനിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ലോകത്തിന്റെ മനോഭാവമുള്ള വീണ്ടും ജനിക്കപ്പെട്ടവനെന്ന് പറയുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിലും. യേശുക്രിസ്തു ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തിരസ്കരിക്കുന്ന ഒരാൾ ശരിക്കും വീണ്ടും ജനിക്കപ്പെട്ടവനാണോ? അതുകൊണ്ടാണ് നമ്മളിത് പഠിക്കുന്നത്. മത്തായി 28:20 യേശു പ്രമാണിപ്പാനായിട്ട് പഠിപ്പിക്കണമെന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം അവരെ ശിഷ്യരാക്കണമെന്നാണ് പറയുന്നത്. എല്ലാ വിശ്വാസികളും അവർ സ്വർഗത്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അവർക്ക് യേശു പഠിപ്പിച്ചതെല്ലാം പ്രമാണിപ്പാനായിട്ട് ആഗ്രഹമില്ല, അതൊരിക്കലും ഇല്ല. എന്നാൽ ഒരു ശിഷ്യനെ യേശു പഠിപ്പിച്ച് എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. യേശു പഠിപ്പിച്ച് എന്താണ്? ഇത് എനിക്ക് അനുസരിക്കണം, ഞാൻ ആത്മാവിൽ ദരിദ്രനായിരിക്കണം, അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയണം, ഞാൻ എന്റെ പാപത്തെ ഓർത്ത് കരയുന്നവനാകണം, അതെന്താണെന്ന് എനിക്കറിയണം, ഞാൻ നീതിക്ക് വിശപ്പും ദാഹമുള്ളവനായിരിക്കണം, ആ വിശപ്പും ദാഹവും എനിക്ക് വേണം. യേശുവിന്റെ ഒരു ശരിയായ ശിഷ്യന്റെ മനോഭാവമാണത്. നീതിക്ക് വേണ്ടിയുള്ള വിശപ്പും ദാഹവും എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? ഉദാഹരണത്തിന്, ഒരു മനുഷ്യൻ അല്പം വെള്ളം കിട്ടിയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഒരു മനുഷ്യൻ പറയുന്നത് പോലാണത്. എനിക്ക് വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ അതിനുവേണ്ടി നിങ്ങൾ എത്ര വില കൊടുക്കാൻ തയ്യാറാകും? ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി 100,000 രൂപ കൊടുത്ത് ഒരു ഗ്ലാസ് വെള്ളം മേടിക്കാൻ തക്കോണം നിങ്ങൾ ദാഹമുള്ളവനാണോ? അല്പം ഭക്ഷണം 100,000 രൂപ കൊടുത്ത് വാങ്ങത്തക്കോണം നിങ്ങൾ വിശപ്പുള്ളവനാണോ? ഇല്ല, നിങ്ങൾ പറയും അത്രമാത്രം വിശപ്പ് എനിക്കില്ല, 100,000 രൂപ കൊടുത്ത് ഒരു ഗ്ലാസ് വെള്ളം മേടിക്കുകയോ. എന്നാൽ ചിന്തിക്കുക, നിങ്ങൾ 7 ദിവസമായിട്ട് ഒരു മരുഭൂമിയിൽ കൂടെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. നിങ്ങളുടെ ശരീരത്തിന്റെ ജലാംശമൊക്കെ പോയി, ദാഹം കൊണ്ട് നിങ്ങൾ മരിക്കുവോളം ആയി. ഓ, നിങ്ങൾ 100,000 രൂപ കൊടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങും, അതാണ് ദാഹം. അതുപോലെ വിശപ്പ് കൊണ്ട് മരിക്കാൻ തുടങ്ങുന്ന നിങ്ങൾ എത്ര പണം മുടക്കിയും ഭക്ഷണം വാങ്ങും. ഇവിടെ യേശു പറയുന്ന വിശപ്പും ദാഹവും അതിപ്രകാരമാണ്, അത് തീവ്രമായിട്ടുള്ള ഒരു വിശപ്പും ദാഹവുമാണ്. എന്തു വില കൊടുത്തും എനിക്ക് ആ നീതി വേണം. എന്റെ മറ്റു പദ്ധതികൾക്കൊന്നും കുഴപ്പമില്ലെങ്കിൽ, എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. സഭയിലിരുന്ന് വിശുദ്ധിയെക്കുറിച്ചുള്ള സന്ദേശങ്ങളൊക്കെ കേൾക്കുന്ന മിക്ക ആളുകളും, അവർക്ക് വിശുദ്ധരാകണം, അവരുടെ പദ്ധതിക്കൊന്നും കുഴപ്പം വരത്തില്ലെങ്കിൽ, അതവരുടെ ഭാവിയെക്കുറിച്ചുള്ള പദ്ധതികൾക്കെല്ലാം കുഴപ്പമില്ലെങ്കിൽ, അവരാഗ്രഹിക്കുന്ന പെൺകുട്ടിയോ ആൺകുട്ടിയോ വിവാഹം കഴിക്കുന്നതിന് തടസ്സമല്ലെങ്കിൽ, അതിനുവേണ്ടി വലിയ വില ഒന്നും കൊടുക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ നിധിയെക്കുറിച്ച് പറയുമ്പം അവർ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം ഇതിന്റെ വില എത്ര? അപ്പോൾ മനസ്സിലാവും അവർക്ക് ദാഹമില്ല. യഥാർത്ഥത്തിൽ വിശപ്പും ദാഹമുള്ള ഒരാൾ അതിന്റെ വിലയെക്കുറിച്ച് അവന് പ്രശ്നമായിരിക്കില്ല. അവൻ പറയും, എനിക്ക് ആ വെള്ളം തരിക, എനിക്കുള്ളതെല്ലാം ഞാൻ തരാം, കാരണം ഞാൻ മരിക്കുകയാണ്. പൂർണ്ണഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ അർത്ഥം. ചില ആളുകൾ മറ്റുള്ളവർ യേശുവിനെ കണ്ടെത്തുന്ന പോലെ പെട്ടെന്ന് കണ്ടെത്താത്തതിന് കാരണം, മിക്ക ക്രിസ്ത്യാനികളെയും പോലെ അവരുടെ ക്രിസ്ത്യ ജീവിതം വളരെ സന്തുഷ്ടമല്ലാതെ ഇരിക്കുന്നതിന് കാരണം അവർ പൂർണ്ണഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നില്ല എന്നതാണ്. ഞാൻ വളരെ വളരെ കുറച്ച് ക്രിസ്ത്യാനികളെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഞാൻ അനേക രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അതുപോലെ 52 കൊല്ലം മുമ്പ് ഞാൻ വീണ്ടും ജനിക്കപ്പെട്ട ഒരു ക്രിസ്ത്യാനിയായതാണ്. ഇങ്ങനെ പറയാൻ കഴിയുന്ന വളരെ വളരെ ചുരുക്കം ക്രിസ്ത്യാനികളെ ഞാൻ കണ്ടിട്ടുള്ളൂ. കർത്താവിനെ കണ്ടെത്തിയിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. എന്റെ ക്രിസ്ത്യ ജീവിതത്തിന്റെ വളർച്ചയിൽ ഞാൻ തൃപ്തനാണ്. ഈ കാര്യത്തിനായിട്ട് ഞാൻ ദൈവത്തോട് വളരെ നന്ദിയുള്ളവനായിരിക്കുന്നു. എല്ലാ ദിവസവും എന്റെ ക്രിസ്ത്യ ജീവിതം ആവേശഭരിതമാണ്. വളരെ കുറച്ചുപേരേ ഉള്ളൂ. മിക്ക ക്രിസ്ത്യാനികളും മടുപ്പുള്ളവരാണ്. അവർ വീണ്ടും ജനിച്ച സമയത്ത് അവർക്ക് ആവേശം ഉണ്ടായിരിക്കാം. ഇപ്പോൾ അവർ വളരെ മടുപ്പുള്ളവരാണ്. വേദദിവസം വായിക്കാൻ സമയമില്ല. ആത്മീക കാര്യങ്ങളിൽ അവർക്കിപ്പം താല്പര്യമില്ല. സഭയിൽ പോവുക, സാക്ഷ്യം പറയുക, ഇങ്ങനെയുള്ള പല പ്രവർത്തികളും അവർ ചെയ്യുന്നുണ്ടാകാം. എന്നാൽ യേശുവിനെ അനുഗമിക്കുന്ന കാര്യത്തിൽ ഇന്ന് അവർക്കൊരു ആവേശമില്ല. അതിന് കാരണം, ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള ഒരു പ്രമാണത്തെക്കുറിച്ച് ജെറമ്യാവ് 29 പറയുന്നുണ്ട്. അത് നാം മനസ്സിലാക്കണം. ജെറമ്യാവ് 29:13 വാക്യം, ഇസ്രായേൽ മക്കളോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണഹൃദയത്തോടെ നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പം കണ്ടെത്തും. പൂർണ്ണഹൃദയത്തോടെ നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പം എന്നെ കണ്ടെത്തും. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പകുതി ഹൃദയത്തോടെ അന്വേഷിച്ചാൽ, അല്ലെങ്കിൽ മൂന്നിലൊന്ന് ഹൃദയത്തോടെ? ഇവിടെ പറയുന്ന വാഗ്ദാനം അനുസരിച്ച് നിങ്ങൾ അവനെ കണ്ടെത്തത്തില്ല, നിങ്ങൾക്ക് അവനെ നഷ്ടമാകും. ഈ കാരണം കൊണ്ടാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന അനേകര് അവനെ കണ്ടെത്താതിരിക്കുന്നത്. അവർക്കൊരു മതം കാണും. ആ ക്രിസ്തീയത അവർ പോകുന്ന സഭയിൽ അവർ ചെയ്യുന്ന ചില മതപരമായിട്ടുള്ള പ്രവൃത്തികൾ മാത്രമായിരിക്കും. എന്നാൽ അവർക്ക് കർത്താവിനെ അറിയില്ല. യേശുവുമായിട്ട് അവർക്ക് വ്യക്തിപരമായ ബന്ധം ഉണ്ടായിരിക്കില്ല. അങ്ങനെ ക്രിസ്തീയ ജീവിതം അവർക്ക് നഷ്ടമാകുന്നു. വേറെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അവർക്കൊരു ക്രിസ്തീയ പേര്, ഒരു സഭയിലെ അംഗമായിരിക്കാം. എന്നാൽ കർത്താവിനെ വ്യക്തിപരമായി അറിയില്ല. ആ പ്രധാന കാര്യം അവർക്ക് നഷ്ടമായി. അതിന് കാരണം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കാത്തതാവാം. ലോകത്തിലെ പല കാര്യങ്ങളും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കാം, എന്നാൽ കർത്താവിനെ അല്ല. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും, അവര് തൃപ്തരാകും. അതുകൊണ്ട് ഒരാൾ പറയുകയാണ്, സഹോദര, ഞാൻ പാപത്തെ ജയിക്കാനായിട്ട് വളരെ പരിശ്രമിക്കുകയാണ്, എനിക്കത് കിട്ടിയില്ല. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അവനോട് പറയാൻ കഴിയും, ഒരു വിശുദ്ധ ജീവിതത്തിനായിട്ടുള്ള ദാഹമോ വിശപ്പോ നിനക്കില്ല. പാപത്തെ ജയിക്കുന്ന കാര്യത്തിൽ നിനക്ക് തീവ്രമായ ആഗ്രഹമില്ല. പാപം ചെയ്യാതിരിക്കാൻ യേശു എങ്ങനെയാണ് പ്രാർത്ഥിച്ചതെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. നമുക്ക് ഈ കാര്യം അറിയാലോ, യേശു നമുക്ക് തുല്യം സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു, എങ്കിലും അവൻ പാപം ചെയ്തില്ല. യേശുവിന് അത് എളുപ്പമായിരുന്നോ? എബ്രാലേഖനം 5-ാം അധ്യായത്തിലെ ഒരു വാക്ക് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇവിടെ നാം കാണുന്നു യേശു എങ്ങനെയാണ് പരീക്ഷയെ നേരിട്ടത്. എബ്രായർ 4:15 അവൻ നമുക്ക് തുല്യം സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നു. അവിടെ പിന്നെയും പറയുകയാണ് എബ്രായലേഖനം 5:6 അവൻ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം ഒരു മഹാപുരോഹിതനെന്ന് പറയുന്നു. 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവന്റെ ഐഹിക ജീവിതകാലത്ത് ഗെത്സെമനയിൽ അവൻ അവസാന ദിവസം ചെലവഴിച്ചതിനെ പറ്റി അല്ല പറയുന്നു, തന്റെ മുഴു ജീവിതത്തെപ്പറ്റി, തന്റെ 33.5 വർഷത്തെ ജീവിതത്തെപ്പറ്റിയാണ്. അവൻ അപേക്ഷയും അഭയാചനയും ചെയ്തു. അഭയാചന എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ഒരു കാര്യം തന്റെ പിതാവിനോട് പറയുകയാണ്. അതൊരു പൊതുവായ പ്രാർത്ഥനയല്ല, എന്നെ അനുഗ്രഹിക്കണേ, എന്നാൽ വ്യക്തമായൊരു അപേക്ഷയാണ്. ഇത് അവൻ എങ്ങനെയാ ചെയ്തത്? ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ. എന്തുകൊണ്ടാണ് അവൻ നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥിച്ചത്? യേശു അങ്ങനെ പ്രാർത്ഥിക്കുമോ? കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ച ഒരവസരം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞു രോഗിയായപ്പോഴോ, നിങ്ങൾ വളരെ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടാതെ വന്നപ്പം നിങ്ങൾ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചു കാണും. എന്നാൽ യേശു ഇതിനായിട്ടൊന്നും അല്ല പ്രാർത്ഥിച്ചത്. നിങ്ങൾ ഉറച്ച നിലവിളിയോടുകൂടെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാള് മരിച്ചപ്പോഴോ അങ്ങനെ എന്തെങ്കിലും. എന്നാൽ യേശു പ്രാർത്ഥിച്ചത് അങ്ങനെ ഒരു സാഹചര്യത്തിലല്ല. ഇവിടെ പറയുന്നു, തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിവുള്ളവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അവൻ അഭയാചന കഴിച്ചു. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. നീതിക്ക് വേണ്ടിയുള്ള വിശപ്പ് എന്നതിനെപ്പറ്റി പല കാര്യങ്ങൾ നമുക്ക് ഈ വാക്യത്തിൽ കൂടെ പഠിക്കാം. യേശുവിന്റെ നീതി അവനൊരു തളികയിൽ കൊടുത്തതായിരുന്നില്ല. നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളെപ്പോലെ തന്നെ അവനും അതിനുവേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യണമായിരുന്നു. നമുക്ക് മാതൃകയായി അവൻ നമ്മളെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു. നമ്മൾ അഭിമുഖീകരിക്കുന്ന പോലെ എല്ലാ സാഹചര്യവും എല്ലാ പരീക്ഷയും നമ്മൾ നേരിടുന്ന പോലെ അവനും നേരിട്ടു. ആ പരീക്ഷയിൽ തോറ്റുപോകാതിരിക്കേണ്ടതിന് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിവുള്ളവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അവൻ പ്രാർത്ഥിച്ചു. എന്ത് മരണത്തെക്കുറിച്ചാണ് അവൻ പറയുന്നത്? കാൽവറിയിലേക്ക് പോകാൻ യേശുവിന് ഭയമില്ലായിരുന്നു. യേശു നമ്മളെ അത്രമാത്രം സ്നേഹിച്ചു, 1000 പ്രാവശ്യം കാൽവറിയിലേക്ക് പോകാൻ അവൻ തയ്യാറായിരുന്നു. യേശു മരണത്തെ പേടിച്ചില്ല. എത്ര രക്തസാക്ഷികൾ പാട്ടും പാടിക്കൊണ്ട് മരണത്തെ അഭിമുഖീകരിച്ചു, യേശു ഒരിക്കലും അതിനെ ഭയപ്പെട്ടില്ല. അതുകൊണ്ട് അത് ശാരീരിക മരണമല്ല, അവന്റെ പ്രാർത്ഥന കേട്ടുവെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. ശരീരത്തിൽ അവൻ മരിച്ചു, പിന്നെങ്ങനാണ് അവന്റെ പ്രാർത്ഥന കേട്ടെന്ന് പറയുന്നത്? അതുകൊണ്ട് ഈ രണ്ട് പ്രസ്താവനകൾ കാണിക്കുന്നത് മറ്റേതോ മരണത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നതെന്നാണ്. വേദപുസ്തകം ആത്മീയ മരണത്തെപ്പറ്റിയും ശാരീരിക മരണത്തെപ്പറ്റിയും പറയുന്നുണ്ട്. ഈ യാക്കോബിന്റെ ലേഖനത്തിൽ പാപം മരണത്തെ പ്രസവിക്കുന്നുവെന്ന് പറയുന്നു. നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ അതിന് വഴിപ്പെട്ടാൽ നിങ്ങൾ പാപം ചെയ്യുന്നു, അങ്ങനെ പാപമുണ്ടാകുന്നു, അങ്ങനെ മരണവും വരുന്നു. ഈ മരണത്തിൽ നിന്നുള്ള രക്ഷയ്ക്കാണ് യേശു പ്രാർത്ഥിച്ചത്. പരീക്ഷ ഉണ്ടാകുമ്പം മരണത്തിന്റെ ഒരു മണം പോലും ഉണ്ടാകാതിരിക്കാൻ അവൻ ആഗ്രഹിച്ചു. പരീക്ഷകളോട് പ്രതികരിക്കുമ്പം ഒരു തരത്തിലും ചിന്തയിലോ മനോഭാവത്തിലോ ലക്ഷ്യത്തിലോ വാക്കിലോ പ്രവൃത്തിയിലോ പാപത്തിന്റെ ഒരു മണം പോലും ഇല്ലാതിരിക്കാൻ അവൻ അതിനുവേണ്ടി തീവ്രമായിട്ട് ആഗ്രഹിച്ചു. മുഴു നിർമ്മലതയോടും പിതാവിനെ പ്രസാദിപ്പിക്കേണ്ടതിനായിട്ട് അവൻ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥിച്ചു. നസറത്തിൽ ജീവിച്ച 30 വർഷവും 3.5 കൊല്ലത്തെ തന്റെ ശുശ്രൂഷയിലും തന്റെ ഐഹിക ജീവിതകാലത്ത് ആ ദിവസങ്ങളിലെല്ലാം പിതാവ് എനിക്ക് പാപം ചെയ്യണ്ട, മറ്റൊരു വാക്കിൽ എനിക്ക് എന്റെ ഇഷ്ടം ചെയ്യണ്ട, അങ്ങനെയാണ് എല്ലാ പാപവും വരുന്നത്. ഗതസമയനയിലും അവൻ ഈ കാര്യത്തിനു വേണ്ടി തന്നെയാണ് പ്രാർത്ഥിച്ചത്. വിയർപ്പ് രക്തത്തുള്ളികളാകത്തക്കവണ്ണം, കാരണം ഒരിക്കലും അവൻ തന്റെ ഇഷ്ടം ചെയ്യാൻ ആഗ്രഹിച്ചില്ല. അവന്റെ ഭയഭക്തി മൂലം പിതാവ് അവന്റെ പ്രാർത്ഥന കേട്ടു. ഈ വാക്കിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ദൈവിക ഭയം? ദൈവത്തിന്റെ ഹൃദയത്തെ വ്യസനിപ്പിക്കുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കുന്നതാണ് ഈ ദൈവിക ഭയത്തിന്റെ ഒരു ലക്ഷണം. അവനതിന് രക്ഷിക്കപ്പെട്ടു, അവന്റെ പ്രാർത്ഥന കേട്ടു, അവൻ ഒരിക്കലും പാപം ചെയ്തില്ല. ഇതുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ പാപം ചെയ്യുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആഗ്രഹം നമുക്ക് തീവ്രമല്ല. ദുർനടപ്പ് വിട്ട് ഓടുവീനെന്ന് ദൈവവചനം പറയുന്നു. ദൈവഭക്തിയുള്ള ഒരു ജീവിതത്തിന്റെ മർമ്മം ഇതാണ്. അതിന്റെ ഒന്നാമത്തെ കാര്യം, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇവിടെ ഒരു വാഗ്ദാനമുണ്ട്, അവർക്ക് തൃപ്തി വരും, ഒരു സംശയവുമില്ല. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. മത്തായി 5 പറയുന്ന അടുത്ത ശരിയായ മനോഭാവം, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. അവർക്ക് കരുണ ലഭിക്കും. കരുണ എന്ന മനോഭാവത്തിൽ നമ്മളോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുന്ന മനോഭാവമുണ്ട്, അതുപോലെ ആവശ്യത്തിലിരിക്കുന്നവരോട് കരുണ ചെയ്യുന്ന കാര്യവും. കരുണയുടെ രണ്ട് തലങ്ങളെക്കുറിച്ച് വേദവസ്വം പറയുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ആ നല്ല ശമര്യക്കാരന്റെ കഥയിൽ തന്നെ ചോദ്യം ചെയ്ത മനുഷ്യനോട് യേശു പറയുന്നു, ആരാണ് യഥാർത്ഥ അയൽക്കാരനെന്ന് യേശു ചോദിക്കുന്നു. അവനോട് കരുണ കാണിച്ചവനാണ്. എന്താണ് ആ കരുണ? അവനെ അവന്റെ ആവശ്യത്തിൽ സഹായിക്കുന്നതാണ്. അതാണ് കരുണയുടെ ഒരു തലം. അടുത്ത തലം മനുഷ്യനോട് ക്ഷമിക്കുന്നതാണ്. ദൈവം നമ്മളോട് കരുണയുള്ളവനാണ്. നമ്മുടെ പാവങ്ങൾ അവൻ നമ്മോട് ക്ഷമിക്കുന്നു. അവൻ നമ്മെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് എങ്ങനെ ക്ഷമിച്ചോ അതുപോലെ ഞങ്ങളോടും ക്ഷമിക്കണമെന്ന്. അവർ നമ്മളോട് ചെയ്ത പാവങ്ങൾ നമ്മൾ ക്ഷമിക്കണം. എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം? ഞാൻ ആരോടെങ്കിലും ക്ഷമിക്കുന്നില്ലെങ്കിൽ അവൻ എന്നോട് ചെയ്ത പാപത്തെ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഞാൻ ഈ മനുഷ്യനോട് ക്ഷമിച്ച പോലെ എന്നോടും ക്ഷമിക്കണമെന്ന്. ഞാൻ അവനോട് ക്ഷമിക്കാതെ ഞാൻ ശരിക്കും ദൈവത്തോട് പറയുന്ന എന്നോട് ക്ഷമിക്കല്ലെന്നാണ്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞാൻ അവനോട് ക്ഷമിച്ച പോലെ എന്റെ പടങ്ങൾ ക്ഷമിക്കപ്പെടണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവനോട് ക്ഷമിക്കാതെ ഇരിക്കെ ഒരുപക്ഷെ ഞാൻ ക്ഷമിച്ചു കാണാം, എങ്കിലും അവൻ ചെയ്തതിനെക്കുറിച്ചൊരു കയ്പ് ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ദൈവമേ, നീ എന്നോട് ക്ഷമിച്ചാലും എന്നോട് ഒരു കയ്പ് സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എന്റെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ എന്റെ കടങ്ങളും എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പം നിങ്ങൾ മറ്റുള്ളവരോട് കരുണയുള്ളവനാണെങ്കിൽ ദൈവത്തിന് നിങ്ങളോടും കരുണ തോന്നും. നിങ്ങൾ മറ്റുള്ളവരോട് കരുണയുള്ളവനല്ലെങ്കിൽ ദൈവത്തിന് നിങ്ങളോടും കരുണ തോന്നുകയില്ല. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. നിങ്ങൾക്കറിയാമോ, ആളുകൾ നമ്മളെ പുറപ്പെടുത്തുകയും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുമ്പോൾ രണ്ട് വിരുദ്ധമായ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ പൊങ്ങിവരും. അതിലൊന്ന് കരുണയാണ്, മറ്റേത് ന്യായവിധിയും. പരിശുദ്ധാത്മാവ് ക്ഷമിക്കാനും കരുണയുള്ളവനായിരിക്കാനും പറയുമ്പോൾ നമ്മുടെ ജഡം പറയും, ശക്തിയോടെ അതിനെതിരെ പ്രതികരിക്കുക, അവനെ ന്യായം വിധിക്കുക. അവനെ ദൈവവും ന്യായം വിധിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. എന്നാൽ യാക്കോബ് 2:13 ഇങ്ങനെ പറയുന്നു, കരുണയില്ലാത്തവനെ കരുണ ഇല്ലാത്ത ന്യായവിധി ഉണ്ടാകും. മറ്റുള്ളവരോട് ഞാൻ കരുണ കാണിക്കുന്നില്ലെങ്കിൽ കരുണയില്ലാത്ത ന്യായവിധി എനിക്കുണ്ടാകും. അന്ത്യന്യായവിധിയിൽ നമുക്ക് വളരെ അത്ഭുതം തോന്നും. മറ്റുള്ളവരോട് കരുണ കാണിക്കാതിരുന്ന വിശ്വാസികൾക്ക് ദൈവം കരുണയില്ലാത്ത ന്യായവിധി കൊടുക്കും. അവർ ദൈവരാജ്യത്തിൽ കടക്കയില്ല. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. യാക്കോബ് 2:13 പറയുന്നു. അതിനർത്ഥം എന്റെ ഹൃദയത്തിൽ ഈ രണ്ട് ചിന്ത ഉണ്ടാകുമ്പോൾ ഞാനോട് ക്ഷമിക്കണോ അതോ ഇവനെ ന്യായം വിധിക്കണോ? അവിടെ കരുണ ജയിക്കട്ടെ, ന്യായവിധി അല്ല. അതൊരു ദൈവമനുഷ്യന്റെ ലക്ഷണമാണ്. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. കാരണം ന്യായവിധി അത് ദൈവത്തിന്റെ ജോലിയാണ്, നമ്മുടെ അല്ല. റോമാലേഖനം 12 പറയുന്നു, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യരുത്. റോമർ 12:19. കാരണം അത് ദൈവത്തിന്റെ ജോലിയാണ്. ദൈവം പറയുന്നത് പ്രതികാരം ചെയ്യുക എന്റെ ജോലിയാണ്, അത് നിന്റെ ജോലിയല്ല. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പ്രതികാരം ചെയ്യും എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. അതുകൊണ്ട് നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ തിന്മാൻ കൊടുക്കാം, അവൻ ദാഹമുള്ളവനാണെങ്കിൽ കുടിപ്പാൻ കൊടുക്കാം. നാം പ്രതികാരം ചെയ്യരുത്, നാം കരുണയുള്ളവരായിരിക്കണം. നമുക്ക് നന്മയ്ക്കുള്ള അവസരമുണ്ടെങ്കിൽ നാം നന്മ ചെയ്യുക മറ്റുള്ളവർക്ക്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. നാം മറ്റുള്ളവരോട് ക്ഷമിച്ചില്ലെങ്കിൽ ദൈവവും നമ്മളോട് ക്ഷമിക്കില്ലെന്ന് നാം അന്ത്യന്യായവിധി നാളറിയും. യേശു പ്രാർത്ഥന പഠിപ്പിച്ചപ്പം അത് പിന്നെയും പറഞ്ഞു. മത്തായി 6:15 നാം ആ ഭാഗം പഠിക്കുമ്പം നമുക്ക് കൂടുതൽ അത് പഠിക്കാം. നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും നിങ്ങളോട് ക്ഷമിക്കില്ല. ഇത് വളരെ വ്യക്തമാണ്. നിങ്ങൾ വീണ്ടും ജനിച്ച് ഒരു ദൈവവൈതലാണെങ്കിൽ അവൻ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പിതാവാണ്. അവൻ പറഞ്ഞ ദൈവം നിങ്ങളോട് ക്ഷമിക്കത്തില്ലെന്നല്ല, അവൻ അവിടെ ദൈവമെന്നാണ് പറഞ്ഞെങ്കിൽ നമുക്കറിയാം അത് അവിശ്വാസികളോടാണ് പറയുന്നത്. മത്തായി 6:15 എന്താണ് പറയുന്നത്? നിങ്ങളുടെ പിതാവ്. പിതാവായ ദൈവം അവിശ്വാസികളുടെ പിതാവാണോ? നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവവൈതലാണെന്ന് നിങ്ങൾക്കറിയാമോ? അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങളുടെ പിതാവാണ്. ആ പിതാവായ ദൈവം നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കില്ലെന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾ മറ്റൊരാളോട് ക്ഷമിക്കുന്നില്ല. അങ്ങനെ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ദൈവരാജ്യത്ത് കടക്കാൻ കഴിയും? നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങളുടെ മരണശേഷം അത് ക്ഷമിക്കപ്പെടും, നിങ്ങൾക്ക് രണ്ടാമതൊരു അവസരമുണ്ടോ? നിങ്ങൾ ആരോടെങ്കിലും ക്ഷമിക്കാതെ മരിച്ചാൽ നിത്യതയിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? എനിക്കൊരു സംശയമില്ല, നിങ്ങൾ നരകത്തിലേക്ക് പോകും. തങ്ങളുടെ പാപം ഭൂമിയിൽ വെച്ച് ക്ഷമിക്കപ്പെട്ടില്ലെങ്കിൽ ആർക്കും സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. നമ്മൾ മരിച്ച ശേഷം നമ്മുടെ പാപം ക്ഷമിക്കാനൊരവസരമില്ല. അതിപ്പോൾ തന്നെ സംഭവിച്ചിരിക്കണം. മറ്റുള്ളവരോട് കരുണ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മറ്റൊരാളോട് കാണിക്കുന്ന കാരണമല്ല, നിങ്ങളോട് തന്നെ നിങ്ങൾ കരുണ കാണിക്കുകയാണ്. കാരണം ദൈവം നിങ്ങളോട് കരുണയുള്ളവനായിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇനിയും നമുക്ക് ആറാമത്തെ ശരിയായ മനോഭാവത്തിലേക്ക് വരാം. മത്തായി 5:8 ഇവിടെ പറയുന്നു, ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധി ഉള്ളവർക്ക് ദൈവം കാണിച്ചു കൊടുക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഹൃദയശുദ്ധിയുടെ കുറവാണ് നമ്മുടെ കണ്ണുകളെ ഇരുണ്ടതാക്കുന്നത്. യേശു പറഞ്ഞു, ശരീരത്തിന്റെ വിളക്കാണ് കണ്ണുകൾ എന്ന്. അതിനെ ഈ വാക്യവുമായിട്ട് ബന്ധിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 11:11, അവിടെ യേശു ശരീരത്തിന്റെ വിളക്കിനെ കുറിച്ച് പറയുന്നു. ലൂക്കോസ് 11:34, ശരീരത്തിന്റെ വിളക്ക് കണ്ണാവുന്നു. കണ്ണ് ചുവള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശമുള്ളതായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ കണ്ണ് അടച്ചിരിക്കുക, എന്താണ് അന്ധതയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പുറത്തുള്ള വെളിച്ചം നിങ്ങളിലേക്ക് വരുന്നില്ല, നിങ്ങൾക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ശരീരത്തിന്റെ വിളക്ക് കണ്ണാണ്. എന്നാൽ നിങ്ങളുടെ കണ്ണ് കേടുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ തിമിരമുള്ളതാണെങ്കിൽ, നിങ്ങളുടെ ശരീരം മുഴുവൻ ഇരുണ്ടതാവും. നിങ്ങളുടെ വെളിച്ചം ഇരുളാകാതിരിക്കാൻ നോക്കുക. 36, നിന്റെ ശരീരം അന്ധകാര അംശം ഒട്ടുമില്ലാതെ മുഴുവൻ പ്രകാശിക്കുന്നതാവണം. ഇവിടെ ഇത് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ മനസാക്ഷിയാണ്. മനസാക്ഷിയാണ് നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണ്. നിങ്ങളുടെ മനസാക്ഷി ശുദ്ധമുള്ളതാണെങ്കിൽ ഹൃദയം പ്രകാശമുള്ളതായിരിക്കും, നിങ്ങൾക്ക് ദൈവത്തെ കാണാം. എന്നാൽ ഹൃദയത്തെ ശുദ്ധിയുള്ളതായി സൂക്ഷിക്കുന്നില്ലെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തു, നിങ്ങളത് ഏറ്റുപറയുന്നില്ലെങ്കിൽ, ആ കുറ്റം നിങ്ങൾ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ അതിന്റെ കുറ്റം വേറൊരാടെ മേലിടുന്നു. കണ്ണിന്റെ വെളിച്ചം കുറയുന്നു. കുറച്ച് കുറച്ചായിട്ട് നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ കഴിയില്ല. അപ്പോഴും നിങ്ങളുടെ തല നിറച്ചും ദൈവവചനം ഉണ്ടായിരിക്കാം. എന്നാൽ നിങ്ങൾക്കിപ്പം ദൈവത്തെ കാണാൻ കഴിയുന്നില്ല. അത് തലച്ചോറിലെ അറിവുമായിട്ട് ഒരു ബന്ധവുമില്ല. അത് ഹൃദയത്തിന്റെ നിർബലതയാണ്. നമുക്ക് ഇതിനെ ഇങ്ങനെയും പറയാനായിട്ട് കഴിയും. നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിലും ദൈവത്തെ കാണാൻ കഴിയും. ഈ വചനത്തെ നമുക്കിങ്ങനെയും കാണാൻ കഴിയും. എന്റെ ഹൃദയം ശുദ്ധമായിരിക്കുമ്പോൾ ഞാൻ എന്റെ എല്ലാ സാഹചര്യത്തിലും ദൈവത്തെ കാണും. അവൻ ചെയ്യുന്ന എല്ലാം അത് ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവും. മറ്റുള്ളവർ ചെയ്യുന്ന മോശപ്പെട്ട കാര്യങ്ങളും എനിക്ക് കാണാൻ കഴിയും. അതും ദൈവം എന്റെ നന്മയ്ക്കായിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് കാണാം, യേശുവിന് അവന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും മോശപ്പെട്ട കാര്യത്തിലും ദൈവത്തെ കണ്ടു. ഗെത്സെമനയിൽ വെച്ച് റോമാ പട്ടാളക്കാർ അവനെ പിടിക്കാൻ വന്നപ്പം പത്രോസിനെ കാണാൻ കഴിഞ്ഞത് അവനെ ഉറ്റുകൊടുക്കുന്ന യൂദയാണ്. അവരുടെ യജമാനെ പിടിക്കാൻ വന്ന റോമാ പട്ടാളക്കാരെ, അവരെയാണ് അവൻ കണ്ടത്. എന്നാൽ യേശു അങ്ങനെയല്ല കണ്ടത്. അവൻ പറഞ്ഞു, എന്റെ പിതാവ് എനിക്ക് കുടിപ്പാൻ തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതില്ല. അങ്ങനെയാണ് അവൻ ഗെത്സെമനെ വെച്ച് പറഞ്ഞത്. യൂദ ഒരു പോസ്റ്റ്മാൻ ആയിരിക്കാം. ആ പോസ്റ്റ്മാൻ മഹാപുരോഹിതനോ പരീശന്മാരോ ഒക്കെ ആയിരിക്കാം. എന്നാൽ ഇത് അയച്ചത് പിതാവാണ്. എന്താണ് പ്രശ്നം? പോസ്റ്റ്മാൻ ഒരു മോശപ്പെട്ടവനായിരിക്കാം. എന്നാൽ ഇത് അയച്ചത് പിതാവാണ്. യേശുവിന്റെ ഹൃദയം ശുദ്ധിയുള്ളതാണ്. എല്ലാ കാര്യത്തിലും അവൻ പിതാവിനെ കണ്ടു. അതുകൊണ്ടാണ് അവനെ പിടിച്ചത് അവന് അംഗീകരിക്കാൻ കഴിഞ്ഞത്. അവനെ നിന്ദിച്ചത്, അവനെ ക്രൂശിച്ചത്, അവന്റെ ഹൃദയം നിർമ്മലമായിരുന്നുകൊണ്ട് എല്ലാത്തിലും അവൻ ദൈവത്തെ കണ്ടു. നാം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, നാം നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണെങ്കിൽ, റോമർ 8:28 പറയുന്നു, എല്ലാം നന്മയ്ക്കായിട്ട് തരും. ദൈവം അതെല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ട് രൂപാന്തരപ്പെടുത്തും. ആളുകൾ നമുക്ക് എന്ത് തിന്മകളെ അങ്ങനെ കാണാൻ കഴിയും? നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പം നമുക്ക് പറയാൻ കഴിയും ദൈവമുണ്ട്, കാരണം എന്റെ ഹൃദയം ശുദ്ധമാണ്. ഹൃദയശുദ്ധി അന്വേഷിക്കുന്നതിന്റെ നന്മകളാണ് ഇതെല്ലാം. നമുക്ക് ദൈവവചനം വ്യക്തമായി മനസ്സിലാകും. നാം അതിൽ യേശുവിനെ കാണും. അനേകരും വേദദിവസം പഠിക്കുമ്പോൾ യേശുവിനെ കാണുന്നില്ല. അവരൊരു ഉപദേശമാണ് കാണുന്നത്. ആ ഉപദേശത്തിനു വേണ്ടി അവർ മല്ലടിക്കും. എന്നാൽ നമ്മുടെ ഹൃദയം ശുദ്ധമെങ്കിൽ നമ്മുടെ കണ്ണുകൾ വെളിച്ചമുള്ളതായിരിക്കും. മറ്റൊരാൾ ഉപദേശം കണ്ടെത്തുന്ന അതേ ദൈവവചനത്തിൽ നമ്മൾ യേശുവിനെ കണ്ടെത്തും. പരിശുദ്ധാത്മാവിൽ കൂടെ ആ യേശുവിന്റെ മഹത്വം നമ്മൾ കാണും. അത് നമ്മളെ യേശുവിന്റെ അടുക്കിലേക്ക് നടത്തും. അങ്ങനെ അവനെ നമുക്ക് അനുഗമിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മൾ ഇന്ന് കണ്ട ഈ 3 നല്ല മനോഭാവങ്ങൾ നമുക്ക് ഗൗരവത്തിലെടുക്കാം. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, വിശുദ്ധിക്ക് വേണ്ടിയുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹം, പൂർണമായ നീതി. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. മറ്റൊരാൾ എനിക്ക് ചെയ്ത ഏത് ദോഷവും ക്ഷമിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ. പൂർണ്ണ ഹൃദയത്തോടെ തങ്ങളുടെ മനസാക്ഷി ശുദ്ധമായിട്ട് സൂക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. അങ്ങനെ ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും എല്ലായ്പ്പോഴും ദൈവവചനത്തിലും അവരുടെ സാഹചര്യങ്ങളിലും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുന്നു, ഈ സത്യം കാണത്തക്കോണം ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് പുതുക്കണേ. വ്യക്തമായി ഞങ്ങളത് കാണത്തക്കവണ്ണം അങ്ങനെ പൂർണ്ണ ഹൃദയത്തോടെ അത് പിൻഗമിക്കാൻ ഞങ്ങളെ സഹായിക്കണേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമീൻ.